കാശിനാഥൻ, രചന സുജിഷ, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എന്ന ഊഞ്ഞേരി. കോളേജ് അവധിയായിരുന്ന ദിവസമായതുകൊണ്ട് കാശി ജോണിയുടെ ഗ്യാരേജിൽ ജോലിക്ക് പോയി. അളിയ അളിയ, പണിയെടുക്കുന്നതിനിടയിൽ കാശി കാറിനടിയിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് വന്നു. സച്ചി പുറകിലൂടെ വന്ന് അവന് വിളിക്കുകയായിരുന്നു.
എന്താണ് വച്ച, രാവിലെ തന്നെ ഇങ്ങോട്ടൊരു എൻട്രി?
കാശി എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു.
ഒന്നുമില്ലേ, വീട്ടിലിരുന്നപ്പോ ബോറടിച്ചു, അപ്പൊ ഇങ്ങോട്ട് പോന്നാണ് കുഞ്ഞെ.
സച്ചി കാറിൽ ചാരിന്നോട് പറഞ്ഞു.
നീ ഒറ്റക്കാണോ വന്ന്?
അല്ല, ജാനി ചേച്ചിയുണ്ട്. ചേച്ചി കരിന ചേച്ചിയുടെ വീട്ടിൽ പോവാണെന്ന് പറഞ്ഞപ്പോ ഞാൻ സ്കൂട്ടിയുടെ പിന്നിൽ ഓടി വന്ന് കയറിപ്പോന്നാണ്. അവിടെ പോയി പിന്നെ ഇങ്ങോട്ട് പോന്നു. കാശി അവൻ പറഞ്ഞു കേട്ട് ഗ്യാരേജിന് വെളിയിലോട്ട് നോക്കി. പുറത്ത് ജാനി സ്കൂട്ടിയിലിരിക്കുകയാണ്.
എടാ സച്ചി, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്, അകത്തേക്ക് പോകുമ്പോ എന്നെ ഒന്ന് വിളിച്ചൂടെ. ഇതിപ്പോ ഞാനിവിടെ കട്ട പോസ്റ്റ്.
ജാനി അകത്തേക്ക് നോക്കി പിറുവിരുത്തു.
നിനക്ക് വീട്ടിലെ വേറെ ആരെയും ഒപ്പം കിട്ടിയില്ലേ ഇങ്ങോട്ട് വരാൻ?
അതെന്താണിയാ, എന്റെ പെങ്ങൾ ഇങ്ങോട്ട് വന്നാ?
വന്നാൽ എനിക്കെന്താ, എന്നോട് തല്ലുകൂടാൻ വരാതിരുന്നാ മതി.
അടിയോ, ഇഷ്ടമുള്ളവരാണ് നമ്മളെപ്പോഴും തല്ലുകൂടാ. അതിപ്പോ പ്രണയമായാലും സൗഹൃദമായാലും ഒരിക്കൽ ആത്മസുഹൃത്തുക്കളായിരുന്നവരല്ലേ നിങ്ങള്? വർഷം ഒരുപാടായില്ലേ, ഒന്ന് മിണ്ടിക്കൂടെ. വെറുതെ പകയും മനസ്സിൽ വെച്ച് നടക്കുന്ന എന്തിനാ? നിങ്ങൾക്കിടയിൽ സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂന്ന് എനിക്ക് തോന്നുന്നു. കാശി ഒരു നിമിഷം സച്ചി പറഞ്ഞു കേട്ട് അവനെ മിഴിവെട്ടാൻ നോക്കി.
എന്താ നിന്റെ ഉദ്ദേശം?
കാശി ദേഷ്യം വന്ന് ടൂൾസ് കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവനോട് ചോദിച്ചു.
എനിക്കെന്തുദ്ദേശം?
ജീവിതമാണ് സഹോ, ഒന്നേ ഉള്ളൂ, അത് ഹാപ്പിയാക്കി അവസാനിച്ചുകൂടെ രണ്ടാക്കും, ഒന്ന് മിണ്ടിക്കൂടെ.
സച്ചി, കുഞ്ഞുവായിൽ വെള്ളി വർത്താനം വേണ്ട. എന്നെ വേണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയവളാണ് അവള്, പിന്നെ ഞാനെന്തിന് കൂടെ പോണം?
നിങ്ങൾ വലിയ ദേഷ്യക്കാരനല്ലേ, ഇടയ്ക്കിടയ്ക്ക് അവൾ അടിക്കാറുണ്ടായിരുന്നല്ലോ, ഒരടി കൊടുത്ത് ചോദിച്ചൂടെ, എന്താണ് നീ മിണ്ടാത്തേന്ന്? സച്ചി അവനോട് ചോദിച്ചു.
നിനക്കെന്താണാ, പ്രാന്തായോ?
അവന്റെ മുഖം കണ്ട് കാശി ചോദിച്ചു.
എനിക്കൊന്നുമില്ല, രണ്ടാളും ഈ അടിയിടുന്ന കണ്ട് സഹിച്ചില്ല, അതുകൊണ്ട് പറഞ്ഞാണ് എന്റെ അടിയോ.
വേണ്ട സച്ചി, അവളിന്ന് സിദ്ധാർത്ഥന്റെ ജാനിയാണ്, ആരെയും പിടിച്ചു വെക്കാൻ ഞാനില്ല. എന്റെ ജീവിതം ഒറ്റയ്ക്ക് മതി, ഇനിയൊരു തോഴി എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല.
നെടുവീർപ്പെട്ടുകൊണ്ട് കാശി പറഞ്ഞു. സച്ചി ഒരു നിമിഷം അവനെ നോക്കി, പിന്നെ വെളിയിൽ സ്കൂട്ടിയിരിക്കുന്ന ജാനിയെ നോക്കി.
ജാനി ചേച്ചി, ഇങ്ങോട്ട് വായോ.
സച്ചി അവൾ ഉറക്കെ വിളിച്ചു. അവൻ വിളിച്ചതും അവളുടെ ഉള്ളം തുള്ളിച്ചാടി. അവൾ സ്കൂട്ടിയുടെ ഗ്ലാസിലേക്ക് മുഖം തിരിച്ചു മറിച്ചു നോക്കി. ആഹാ, സുന്ദരിയായിട്ടുണ്ട് ജാനി. എന്നിട്ട് അവൾ ഉഷാറില്ലാത്ത പോലെ ഗ്യാരേജിലേക്ക് നടന്നു. അവനൊഴികെ അവളുടെ ജോലിക്കുണ്ടായിരുന്ന ചെക്കന്മാരൊക്കെ അവളെ വായിൽ നോക്കുന്നുണ്ട്. കാശി അപ്പോഴും ജോലി ചെയ്യുകയായിരുന്നു.
എന്റെ പെങ്ങളെ, നിന്നെ എങ്ങനെ ഇങ്ങനെ തലയിൽ ഞാൻ കെട്ടിവെക്കും?
കഷ്ടത്തോടെ മുഖം പിടിച്ച് സച്ചി താടിക്കും കൈകൊടുത്ത് നിന്നുപോയി. കാശി മുഖമുയർത്തി നോക്കുമ്പോൾ ചെറുപ്പക്കാരായ ജോലിക്കാരെല്ലാം അവളെ നോക്കുകയാണ്.
വായി നോക്കി നിൽക്കാതെ അവനവന്റെ പണിയെടുക്കാൻ നോക്ക്, ഇല്ലെങ്കിൽ 10 മണിയായില്ലേ, എല്ലാം പോയി ചായ കുടിച്ചിട്ട് വാ.
കാശി എല്ലാവരോടും ഒച്ച വെച്ചു. ഒരു ഞെട്ടലോടെ അവന്മാരൊക്കെ പരസ്പരം നോക്കി.
അല്ല, ചായ ഇങ്ങോട്ട് വരില്ലേ കാശിയേട്ടാ?
മടിയോടെ ഒരാൾ അവനോട് പറഞ്ഞു.
വേണ്ട, നീയൊക്കെ പുറത്തു പോയി കുടിച്ചാ മതി, വായി നോക്കാൻ നടക്കുന്നു, മര്യാദക്ക് പണിയെടുക്കില്ല.
കാശിയുടെ വഴക്ക് കേൾക്കാൻ വയ്യാതെ അവന്മാർ പണി മതിയാക്കി ചായ കുടിക്കാൻ പുറത്തേക്ക് നടന്നു.
ദാ, ഇവർക്ക് രണ്ടുപേർക്ക് ഓരോ ജ്യൂസും എനിക്കൊരു ചായയും കൊണ്ടുവരാൻ പറ. ആ ചെക്കനോട്.
ആ ശരി കാശിയേട്ടാ.
അവന്മാർ മറുപടി പറഞ്ഞു പോയി. കൂൾബാറിലെ പയ്യൻ ജ്യൂസ് കൊടുന്നു കൊടുത്തപ്പോൾ ജാനിയും സച്ചി അത് വാങ്ങി കുടിക്കാൻ തുടങ്ങി. കാശി ചായ കുടിച്ച് നിൽക്കുകയായിരുന്നു. സച്ചി ജാനിയും കാശിയും മാറി മാറി നോക്കിയായിരുന്നു. ജാനി ജ്യൂസ് കുടിക്കുമ്പോൾ കാശി ഇടം കണ്ടിട്ട് നോക്കുന്നത് കണ്ട് സച്ചി ചിരിയടക്കി. കാശി മുഖം ഗൗരവത്തിൽ പിടിച്ചു നിൽക്കി തന്നെയായിരുന്നു.
ഇങ്ങേരുടെ മുഖം ഏതു നേരം ഈ ഗൗരവം തന്നെയാണല്ലോ, എന്തൊരു മോരടനാണ് കാശിയാ നിങ്ങൾ.
സച്ചി അവൻ അടിമുടി നോക്കി ഉള്ളിൽ പറഞ്ഞു.
കാശിയേട്ടാ, ഞാൻ കാര്യം ചോദിച്ചോട്ടെ?
ആ ചോദിക്കടാ.
പ്രണയത്തെ പറ്റി എന്താണ് എന്റെ അഭിപ്രായം?
ജാനിയും കാശിയും അവന്റെ ചോദ്യം കേട്ട് വാ പൊളിച്ചു പോയി.
കൊച്ചുമായാലും വലിയ വർത്താനം വേണ്ടെന്ന് നിന്നോട് ഞാനൊരു വട്ടം പറഞ്ഞു കേട്ടോ.
ഒന്ന് പോ കാശിയേട്ടാ, എനിക്ക് 14 വയസ്സായി, ഇവിടെ LKG പിള്ളേർ വരെ പ്രേമിക്കുന്നു, അപ്പോഴാ ഒരു പ്രണയത്തെ പറ്റി ഞാൻ ചോദിച്ചതിന് ഇത്രക്ക് ജാട.
നിങ്ങളൊരു പെൺകുട്ടി ലവ് പ്രപ്പോസ് ചെയ്താ നിങ്ങൾ തിരിച്ചെന്തു പറയും? സച്ചിയുടെ ചോദ്യം കേട്ട് ജാനിക്ക് ജ്യൂസ് തരിപ്പിൽ പോയി.
നോക്കി കഴിക്കൻ്റെ ചേച്ചി,
ഉള്ളിൽ ഊരി ചിരിച്ചുകൊണ്ട് സച്ചി പറഞ്ഞു.
പറയൂ കാശിയേട്ടാ, നിങ്ങൾ എന്ത് ചെയ്യും?
ആലോചിച്ചിരിക്കുന്ന കാശിയോട് സച്ചി വീണ്ടും ചോദിച്ചു കേട്ട് ജാനിക കാതും കൂർപ്പിച്ചിരുന്നു.
മണ്ണാങ്ങട്ട, എന്നോട് ഏതെങ്കിലും പെണ്ണ് ഇഷ്ടം പറയുന്നത് നിനക്ക് തോന്നിയിട്ടുണ്ടോ? എനിക്കാരോട് അങ്ങനെ തോന്നിയിട്ടില്ല സച്ചി,
കാശി ചായ കുടിച്ചുകൊണ്ട് പറഞ്ഞു.
കാണാൻ ഗ്ലാമറിലായിട്ടൊന്നല്ലോ ഈ മോന്ത ഏതു നേരം ദേഷ്യത്തിൽ പിടിച്ചേർന്ന ഏതെങ്കിലും പെണ്ണ് അടുത്തേക്ക് വരുമോ? കുറച്ചൊക്കെ സോഫ്റ്റ് ആവണം, എന്നാലും പെൺകുട്ടികൾക്ക് പിടിക്കൂ.
എന്താ, മോന്റെ ഉദ്ദേശം.
ഉദ്ദേശമൊന്നും ഇല്ലാതില്ല. ഉള്ള കാര്യം ഞാൻ അങ്ങോട്ട് പറയാം കാശേട്ടാ. നിങ്ങളൊരു പെൺകുട്ടി ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട്. കുട്ടി എനിക്കറിയാം. അവൾക്ക് നിങ്ങളോട് തുറന്നു പറയാൻ പേടി. അവളുടെ പ്രണയം വെറും നേരം പോക്കാണെന്നാണ് ഞാൻ ആദ്യം കരുതിയത്. പക്ഷെ അല്ല, കഴിഞ്ഞ 14 വർഷമായി ആ പെൺകുട്ടി നിങ്ങളെ പ്രണയിച്ച് നടക്കുകയാണ്, നിങ്ങൾ പോലും അറിയാതെ. കണ്ണ് നിറഞ്ഞുപോയി കാശിയേട്ടനോടുള്ള പ്രണയം അവൾ എന്നോട് പറഞ്ഞപ്പോൾ. പാവ, സ്നേഹിച്ചു പോകും കാശിയേട്ട. അവളുടെ പ്രണയം കേട്ട കാശിയേട്ടൻ പോലും. ഉള്ളിൽ ചിരിയടക്കി സച്ചി സീരിയസ് ആയ മുഖത്തോടെ പറയുകയാണ്. അവന്റെ വാക്കുകൾ കേട്ട് കാശിയും ജാനിയും ഞെട്ടിലൂടെ അത് ആരാണെന്ന ഭാഗത്തോടെ അവൻ നോക്കി. ദൈവമേ, എന്റെ കാശിയേട്ടൻ എന്നെക്കാൾ കൂടുതൽ ഏതുകൊണ്ടാണ് സ്നേഹിക്കുന്നത്? ജാനിയുടെ ഉള്ളം നുറുങ്ങിക്കൊണ്ടിരുന്നു.
ആരാ സച്ചി ആ കുട്ടി?
അറിഞ്ഞിട്ട് എന്തിനാ കാശിയേട്ടന് പ്രണയെന്ന വികാരേ ഇല്ലാത്ത മനുഷ്യനല്ലേ?
അതിനല്ലടാ, ആ കുട്ടിയോട് പിന്മാറാൻ പറയാനാണ്. എനിക്ക് ഈ പ്രണയവും ചുറ്റിക്കറങ്ങളൊന്നും പറ്റിയ പണിയില്ല. ഞാൻ സിംഗിളാണ്, അന്നും ഇന്നും എന്നും. നീ ആ കുട്ടിയേതാണെന്ന് പറയടാ.
നിങ്ങളൊരു മനുഷ്യനാണോ കാശിയേട്ടാ? ഒരു പെൺകുട്ടി 14 വർഷമായി സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടും ഒരു കൂസലും ഇല്ലാതിരിക്കുന്നു.
കാശിയുടെ നെഞ്ചിലേക്ക് അവന്റെ വാക്കുകൾ ഒരു കൂരം പോലെ തുളച്ചു കയറി. സച്ചി കപടമായി ദേഷ്യം കാണിച്ച് ഗ്യാരേജിന് പുറത്തേക്ക് നടന്നു.
ദാ ആ കുട്ടിയേതാണെന്ന് പറഞ്ഞിട്ട് പോ.
കാശിനാഥൻ അവനോട് ഉറക്കെ ചോദിച്ചു കേട്ട് ജാനിക്ക് വേദന കൊണ്ട് സഹിക്കാൻ കഴിഞ്ഞില്ല.
പറയാൻ സൗകര്യമില്ല, നിങ്ങൾക്ക് പ്രേമിക്കാൻ വയ്യല്ലോ.
സച്ചി ഉറക്കെ വിളിച്ചുപോയി. കാശി എന്തു പറയണമെന്നറിയാതെ സമാധാനം നഷ്ടപ്പെട്ട പോലെ നിന്നു.
ആരായിരിക്കും അത് എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്നത്?
കാശിയുടെ ആലോചനയിലുള്ള ചോദ്യം കേട്ട് ജാനിക ഞെട്ടലോട് അവൻ നോക്കി. അവൾക്ക് സഹിച്ചില്ല കാശിയുടെ ഓർത്തുള്ള നിൽപ്പ് കണ്ട്. ജാനി മിഴികൾ തുടച്ച് അവിടുന്ന് എല്ലാം നഷ്ടപ്പെട്ടവളെ പോലെ നടന്നു. സച്ചി പറഞ്ഞത് അവളുടെ പ്രണയമായിരുന്നെങ്കിലും അവൾക്കറിയില്ലല്ലോ താനാണ് ആ പ്രണയിനി എന്ന്.
അയ്യോ, എനിക്ക് ചിരിക്കാൻ വയ്യ. മക്കളെ, നിങ്ങളെ രണ്ടാളെയും ഒന്നിപ്പിച്ച് ഞാൻ അടങ്ങും.
ജാനി ചേച്ചി, നിന്നെ ഞാൻ അങ്ങനെ കൊണ്ട് കെട്ടിച്ച് അങ്ങനെ കൊണ്ട് എന്റെ അളിയാന്ന് വിളിപ്പിച്ചിട്ട് ഞാൻ അടങ്ങും. അതിനാ ഇങ്ങനെ ഒരു ബോംബ് ഞാൻ രണ്ടാൾക്ക് ഇട്ടെന്ന്. ഇപ്പൊ രണ്ടാളുടെയും സമാധാനം പോയി. ഇനി നീ അങ്ങയുടെ പിന്നാലെ നടക്കും ചേച്ചി. അങ്ങനെ ആ 14 വർഷം പ്രണയിച്ച പെണ്ണിനെ പറ്റി ആലോചിച്ചിരിക്കും. ഇഷ്ടമൊക്കെ വഴിയേ ഉണ്ടായിക്കോളും. അങ്ങനെ പ്രണയിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ.
അവൻ സ്കൂട്ടിയിലിരുന്ന് അവരെ നോക്കി തുള്ളിച്ചാടി. അടുത്തേക്ക് നടന്നു വരുന്ന ജാനിക്ക് സച്ചിയുടെ തുള്ളിച്ചാടൽ കണ്ട് ദേഷ്യം വന്നിരുന്നു. അവൾ അവന് പുറകിൽ കയറിയിരുന്നു. എന്താ നിനക്കിത്ര ചിരിക്കാൻ? ഏയ് ഒന്നുമില്ല ചേച്ചി, കാശിയേട്ടിന്റെ അജ്ഞാത കാമുകി ഇപ്പോൾ എന്നെ ഫോണിൽ വിളിച്ചിരുന്നേ. അവരോട് സംസാരിക്കായിരുന്നു, കുറച്ച് സമ്മാനങ്ങൾ മൂപ്പത്തി കൊടുത്തു വിടാന്ന്. അപ്പോ എന്നോടാ ഒന്ന് വാങ്ങിക്കാൻ ചെല്ലാൻ. ആരടാ അവള്? ജാനിയുടെ സ്വരത്തിൽ ദേഷ്യം കലർന്നറിഞ്ഞ് സച്ചി ഉള്ളിൽ ചിരിയോടിയിരുന്നു. അതെന്തിനോ ചേച്ചി അറിയുന്നു? ചേച്ചി സിദ്ധുവേട്ടന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി, കാശിയുടെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാം. സച്ചിയുടെ മുഖത്തെ ഗൗരവം അവൾക്ക് സഹിച്ചില്ല. സങ്കടം വന്ന് ജാനി അവനെ കെട്ടിപ്പിടിച്ചു. അവന് പുറത്ത് കിടന്നു. അവളുടെ കണ്ണീർ പുറത്ത് പതിയുമ്പോൾ സച്ചിക്കും വേദന തോന്നി. നീ സന്തോഷിക്കാൻ വേണ്ടിയല്ലേ ജാനിക്കുട്ട ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്? അങ്ങനെങ്കിലും അങ്ങനെ ഒന്ന് സോഫ്റ്റ് ആവട്ടെ. പിന്നെ മറ്റൊരു പെണ്ണില്ലെങ്കിലും അതൊക്കെ കേൾക്കുമ്പോൾ നിനക്കും അങ്ങേരോട് കൂടുതൽ അടുക്കാൻ തോന്നും. പ്രണയം നീ പുറത്തേക്ക് കൊണ്ടുവന്നേ പറ്റൂ. നിങ്ങളെ ഞാൻ ഒന്നിപ്പിക്കും, സച്ചി ഉള്ളിൽ പറഞ്ഞു. വീട്ടിലെത്തിയ ജാനിക്ക് ഒരു സമാധാനവും ഉണ്ടായിരുന്നില്ല. അവൾ ബെഡിലേക്ക് ദേഷ്യത്തോടെ പോയിരുന്നു. ആരാണവൾ എന്റെ കാശിയേട്ടൻ സ്നേഹിക്കാൻ? അതും എന്റെ പ്രണയത്തേക്കാൾ 4 വർഷം കൂടുതൽ. സമ്മതിക്കലടി ഞാൻ, അവൻ എന്റെയാണ്, എന്റെ മാത്രം. ഒരിത്തിക്കും വിട്ടുതരില്ല ഞാൻ. എന്റെ കാശിയേട്ടൻ എന്നെ മാത്രം സ്നേഹിച്ചാൽ മതി, എന്നെ പ്രണയിക്കുക കാശിയേട്ട. അവൾ ആരാ? ഒരു അജ്ഞാത കാമുകി വന്നിരിക്കുന്നു. ജാനി ദേഷ്യത്തോടെ മുറിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് പറഞ്ഞു. സച്ചി ഡോറിന് മറവിൽ നിന്ന് എല്ലാം കേട്ട് ചിരിക്കുകയായിരുന്നു. സച്ചി അപ്പോൾ തന്നെ വാട്സാപ്പിൽ കാര്യം പറഞ്ഞു. ജോ എടാ സംഗതി കൽക്കി, പക്ഷെ എല്ലാം സത്യമാണെന്ന് കരുതി. കുശുമ്പു കൂടി ഞങ്ങളുടെ ബായിക്കുട്ടി കാശിയേട്ടനെ ബാക്കി വെക്കോ?
സച്ചി അറിയില്ല സേട്ടാ.
ആദി വീട്ടിൽ വന്നിട്ട് പറഞ്ഞാൽ മതിയായിരുന്നില്ല അളി എന്നോട്. ഇതിപ്പോ ഞാൻ തിരക്കിലായിപ്പോയി.
ജോണി
സച്ചി വെടിമരുന്നിന് തിരികൊളുത്തിയാണ് കുട്ടി നീ വീട്ടിൽ വന്ന് നിൽക്കുന്നത്.
എല്ലാവരും
എന്തായാലും കലക്കി, ഇനി എല്ലാം പ്ലാൻ ചെയ്ത് ആലോചിച്ച് ചെയ്താൽ മതി. ജാനിക്കൊട്ടും സമാധാനമില്ലാതെയായി. കാശിനാഥൻ സച്ചി പറഞ്ഞ കുട്ടിയുടെ കാര്യം ആലോചിച്ച് അസ്വസ്ഥനായി. അവളുടെ 14 വർഷത്തെ പ്രണയമെന്ന് കേട്ടപ്പോൾ കാശിക്ക് വിശ്വസിക്കാൻ തോന്നിയില്ല. എന്നാലും അവനും സമാധാനം പോയി. വൈകുന്നേരം കാശി ശ്രീലകത്തേക്ക് സച്ചിയെ കാണാൻ പോയി.
ദാ ഏതാണോ പെൺകുട്ടി, നീ എന്നെ പറ്റിക്കുകയാണോ?
കാശി സച്ചിയുടെ റൂമിലേക്ക് വന്ന് ബെഡിൽ കിടക്കുന്ന അവനോട് ചോദിച്ചു. ജാനിയും റൂമിലുണ്ടായിരുന്നു. കാശി ആ കുട്ടിയെ പറ്റി ചോദിച്ചപ്പോൾ ജാനിക്ക് അത്ഭുതം തോന്നി, അതുപോലെ ജാനിക്ക് വേദനയും തോന്നി.
അറിഞ്ഞിട്ട് എന്തിനാണ് ഞാൻ നിന്നെ പ്രണയിക്കില്ല, വെറുതെ എന്നെ പിന്നാലെ നടക്കേണ്ടെന്ന് പറയാനല്ലേ?
അങ്ങനെ ഇപ്പൊ കാശിയുടെ അറിയണ്ട, ആ പെൺകുട്ടി പിന്നാലെ നടന്ന് അറിയാതെ പ്രണയിച്ചോട്ടെ. കാശിയോട് സച്ചി പറഞ്ഞു.
ഹാ, നീ മനുഷ്യരെ വട്ടാക്കാതെ കാര്യം പറയുന്നുണ്ടോ?
അളിയിൽ നിന്ന് പോയി, എനിക്ക് വേറെ പണിയുണ്ട്. ജാനി വേദനയോട് പില്ലോയിൽ വിരലമർത്തി.
സച്ചി, നീ പറയുന്നുണ്ടോ ഇല്ലയോ?
കാശി അവന്റെ സൗകര്യം കെടുത്തിക്കൊണ്ടിരുന്നു. ഓക്കെ പറയാം, നിങ്ങളുടെ കോളേജിലുണ്ട് ആള്.
അതാരാണ്? ജാനി ആലോചിച്ചു.
ഞങ്ങളുടെ കോളേജിലോ, അതാരാ?
കാശി ഞെട്ടലോട് ചോദിച്ചു. അതൊന്നും തൽക്കാലം ഞാൻ പറയില്ല.
അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? നീ പറഞ്ഞേ പറ്റൂ.
ഒന്ന് പോളിയ.
ഞാനൊരു കാര്യം ചോദിച്ചാ സത്യം പറയണം.
ചോദിക്കളിയ.
അവൾ എന്നെ 14 വർഷമായി സ്നേഹിക്കുന്നെന്ന് പറയുന്നു. ഞാൻ കോളേജിൽ പോകാൻ തുടങ്ങിയിട്ട് ഇപ്പൊ കുറച്ചേ ആവുന്നുള്ളൂ. ഇവളെന്താ എന്നെ കൊച്ചിലെ മുതൽ പ്രണയിക്കാൻ തുടങ്ങിയതാണോ?
അതേലോ, ചെറുപ്പം മുതലുള്ള പ്രണയാണ് സഹോ.
ജാനിക്ക് പ്രാന്തി പിടിക്കാൻ തുടങ്ങി.
മറ്റാരോ ആണെന്ന് കരുതി അവൾക്ക് ദേഷ്യം വരാൻ തുടങ്ങി.
ഈശ്വരൻ, എന്റെ പ്രണയം പോലെ തന്നെയാണല്ലോ അവളുടെ പ്രണയം.
അവൾ ആരാണ്?
ജാനി മനസ്സിൽ ആലോചിച്ചുകൊണ്ടിരുന്നു.
ഓ, അപ്പൊ 6ാം ക്ലാസ് മുതൽ പ്രേമിക്കാൻ തുടങ്ങിയതാണോ? ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത് സത്യം തന്നെയാണോ?
കാശി സംശയത്തോടെ വീണ്ടും ചോദിച്ചു.
ഈ അളിയന്റെ ഒരു കാര്യം. സച്ചി മെല്ലെ പൊട്ടിച്ചിരിച്ച് എഴുന്നേറ്റു.
ദൈവമേ, ഇങ്ങോട്ട് ഒടുക്കുന്ന സംശയത്തിൽ ഞാൻ പെട്ടല്ലോ. കുറച്ച് കുറച്ചേക്കാം, അവൻ ആലോചനയോടെ ഉള്ളിൽ പറഞ്ഞു.
അത് പിന്നെ കണക്കുകൂട്ടിയപ്പോ എനിക്ക് തെറ്റിയതാണ്. 10 വർഷമാണ്. നിങ്ങളുടെ സ്കൂളിൽ തന്നെയാണ് ആ കുട്ടി പഠിച്ചതും.
സച്ചി മുഖത്ത് പുഞ്ചിരിവെടുത്തി കാണിച്ചു പറഞ്ഞു.
സത്യം?
കാശി ചോദിച്ചു. ദൈവമേ, എന്റെ പ്രണയം 11 വർഷമുണ്ട്. അപ്പൊ ഞാൻ തന്നെയാണ് മുമ്പിൽ.
എന്നാലും അവൾ ആരാണെന്നറിയാൻ ജാനി ഉള്ളിൽ പറഞ്ഞുകൊണ്ട് കാത് കൂർപ്പിച്ചിരുന്നു.
സത്യളിയ, ഇത്രയും കാലം ഒരു പെൺകുട്ടി ഈ കാലത്ത് പ്രണയിക്കുന്നൊക്കെ പറഞ്ഞ ചെറിയ കാര്യമല്ല. ആളെ നന്നായിട്ട് ആലോചിച്ച് അവരെങ്ങ് കെട്ടിയേക്ക്.
ഒന്ന് പോടാ, പ്രണയം എനിക്കൊന്നും വേണ്ട. അവൾ ഏതാന്ന് എനിക്ക് അറിയാൻ വേണ്ട.
ആവു, അവളെ സ്നേഹിക്കില്ലല്ലോ. അവൻ പറഞ്ഞു കേട്ട് ജാനി ഉള്ളിൽ പറഞ്ഞു. അവൾക്ക് ആശ്വാസമായി.
കാശിയേട്ടാ, അങ്ങനെ മാത്രം പറയരുത്. അവൾ നിങ്ങളുടെ കോളേജിലുണ്ട്, നിങ്ങളെ മാത്രം നോക്കിക്കൊണ്ട്.
ജാനി ഞെട്ടലോടെ സച്ചിയെ നോക്കി.
ഇവളാരാണ് എന്നെപ്പോലെ കാശിയേട്ടനെ പ്രണയിക്കാൻ?
ജാനി മനസ്സിൽ സമാധാനമില്ലാതിരുന്നു.
ഇത്രമാത്രം അവളറിയാം. അവൾ നീ എങ്ങനെയാ പരിചയം?
കാശി സംശയത്തോട് ചോദിച്ചു.
ഹാ, അതൊക്കെയുണ്ട്. നിങ്ങൾ കാണാൻ അവൾ എപ്പോഴും ഗ്യാരേജിൽ വരാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വണ്ടി കേടാ എന്ന് പറഞ്ഞു അവൾ ഗ്യാരേജിലേക്ക് വരാറുണ്ടായിരുന്നു. അവിടെ വെച്ച് ഒരിക്കലും നിങ്ങളെ കാണാമെന്ന് എന്നോട് അവൾ കാര്യം പറഞ്ഞു.
10 വർഷത്തെ ആ കുട്ടിയുടെ പ്രണയം കേട്ടപ്പോൾ എനിക്ക് പോലും അവളോട് ബഹുമാനം തോന്നി. നിങ്ങളുടെ കോളേജിലാണ് പഠിക്കുന്നത്, നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ സ്നേഹിക്കുന്ന പെണ്ണ്.
ജാനിയെ കാശിയും കൂട്ടുകാരും ഒരു പെൺകുട്ടിയുടെ കഥ പറഞ്ഞ് കളിയാക്കിയത് ജോ പറഞ്ഞു കൊടുത്തിട്ട് അറിയാവുന്നതുകൊണ്ട് സച്ചി ആ വിഷയം പെട്ടെന്ന് അവിടെ എടുത്തിട്ടു. ആ വാക്കുകൾ ജാനിയുടെ ഉള്ളിൽ ഇടിവെട്ടിയതുപോലെ കൊണ്ടു. ജോയും കൂട്ടുകാരും ഒരിക്കൽ പറഞ്ഞത് ജാനിക്ക് ഓർമ്മ വന്നു. അവർ പറഞ്ഞ കള്ളം സത്യമാണെന്ന് അവൾ പൂർണ്ണമായും വിശ്വസിച്ചു. കാശിക്ക് ആരാണെന്നറിയാനുള്ള ആകാംക്ഷയും കൂടി.
ആരാണ് സച്ചി അവള്? അത് സ്കൂൾ കാലഘട്ടം മുതൽ എന്നെ എത്രമാത്രം പ്രണയിക്കാൻ അവൾ ആരാണ്?
എനിക്ക് ആരെയും പ്രണയിക്കാൻ കഴിയില്ലടാ.
ആ കുട്ടിയെ നീ പറഞ്ഞായോ? ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം.
ജാനിയുടെ കണ്ണിൽ നിന്ന് അവൾ പോലും അറിയാതെ കണ്ണുനീർ നിറഞ്ഞ് തുളുമാൻ തുടങ്ങി. ഒരു മരവിപ്പോടെ അവൾ തിരിഞ്ഞിരുന്നു.
അപ്പൊ ആ പെൺകുട്ടി കാശിയേട്ടനെ ഇത്രയും സ്നേഹിക്കുന്നുണ്ടോ? അപ്പൊ ആര്യ, അവൾ എന്ത് ചെയ്യും? ദൈവമേ, പ്രാന്ത് പിടിക്കുന്നല്ലോ.
ഇല്ല കാശിയേട്ട, നിങ്ങളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല.
എനിക്ക് കഴിയുന്നില്ല കാശിയേട്ട നിങ്ങളെ മറക്കാൻ.
അവൾ ഉള്ളിൽ പറഞ്ഞ മെല്ലക്കരയിന്ന് സച്ചി കണ്ണാടിയിലൂടെ കണ്ടു. കാശിനാഥൻ അവൾ കരയുന്ന കണ്ടിരുന്നില്ല. എല്ലാം സത്യമാണെന്ന് ജാനി കരുതി. കാശിനാഥൻ ഒന്നും മിണ്ടാതെ ബെഡിൽ ഇരിക്കുകയായിരുന്നു.
സച്ചി, ഒന്ന് പറയടാ, ആരാണ്?
ഞാൻ പറയില്ല. കാശിയേട്ടൻ കണ്ടുപിടിച്ചോ?
ഇത്രയും ഞാൻ പറഞ്ഞില്ലേ, ഇനി കാശിയേട്ടൻ കണ്ടുപിടിച്ചോ?
സച്ചി റൂമിൽ നിന്ന് വേഗം ഇറങ്ങിപ്പോയി.
ആരാവും അത്? ആ അജ്ഞാത സുന്ദരി,
കാശി ആലോചിച്ച് പറയുന്നു കേട്ട് ജാനി നിശബ്ദമായി കരയുകയായിരുന്നു. അന്ന് രാത്രി കാശിക്ക് ഉറക്കം കിട്ടിയില്ല, ജാനിയും ഉറങ്ങിയില്ല. പിറ്റേ ദിവസം കാശി കോളേജിൽ നടക്കുമ്പോൾ ചുറ്റും നോക്കാൻ തുടങ്ങി. അവൾ ആരാണെന്ന് അറിയാൻ വേണ്ടി, അവളെ പ്രണയിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടി അവൻ തീരുമാനിച്ചു. സച്ചി പറഞ്ഞ കള്ളമാണെന്നറിയാതെ അജ്ഞാത സുന്ദരി തപ്പി ജാനി കാശി അറിയാതെ അവനെ ഫോളോ ചെയ്തു. റസിയും തേജസ്സും ശ്രീയും രണ്ടാളുടെയും തപ്പി നടക്കൽ വീഡിയോ ഫോണിലെടുത്ത് ഗ്രൂപ്പിലിടും.
നിങ്ങൾക്കെന്താ ക്ലാസ്സില്ലേ?
കാശി ഡിപ്പാർട്ട്മെന്റിന്റെ മുമ്പിലൂടെ പോയ റസിയോടും ജാനിയോടും ചോദിച്ചു.
ഇല്ല, ഞങ്ങൾ ബാസ്കറ്റ്ബോൾ കളിക്കാൻ വേണ്ടി പോയതാണ്.
അവർ പറഞ്ഞു ശ്രദ്ധിക്കാതെ കാശി ചുറ്റും കണ്ണോടിക്കുന്ന ജാനിയും റസിയും ശ്രദ്ധിച്ചു. ജാനിക്ക് വേദന തോന്നി. ആ മിഴികൾ മറ്റാരെയും തിരയുന്നത് കണ്ടപ്പോൾ അവൾക്ക് സഹിച്ചില്ല. കാരനാഥൻ എന്താണ് തിരയുന്നത്? അവൾ പറയുന്നത് പോലും അവൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. അവന്റെ മിഴികൾ അപ്പോഴും അജ്ഞാത സുന്ദരിയെ തേടിക്കൊണ്ടിരുന്നു. കാശി പതിയെ നടന്നീങ്ങി. റസിയുടെ കൈകൾ വിട്ടുകൊണ്ട് ജാനിക അവന് പുറകെ പോയി.
ജാനിത,
റസിയുടെ വിളിയൊന്നും അവൾ കേട്ടില്ല. ജീവനില്ലാത്തതുപോലെ അവൾ കാശിയെ നോക്കിക്കൊണ്ട് അവന് പുറകെ പോയി. തന്റെ പുറകിലാണ് തന്നെ ജീവന തുല്യം സ്നേഹിക്കുന്ന അജ്ഞാത സുന്ദരിയുള്ളതെന്നറിയാതെ കാശിനാഥനും മിഴികൾ കൊണ്ട് തിരിഞ്ഞ് മുമ്പിൽ നടന്നു നീങ്ങി. ഗ്യാരേജിൽ വരുന്ന കോളേജ് പെൺകുട്ടികളെ കാശി അവരറിയാ ശ്രദ്ധിക്കാൻ തുടങ്ങി. എവിടെ പോകുമ്പോഴും കാശി അജ്ഞാത സുന്ദരിയെ തപ്പി നടക്കാൻ തുടങ്ങി.
നീ എന്തടാ ഈ നോക്കി നടക്കുന്നത്?
ജിപ്സിൽ കയറാൻ പോകുമ്പോൾ ജോയും കൂട്ടുകാരും അവനോട് ചിരി മറച്ചു വെച്ചുകൊണ്ട് ചോദിച്ചു. അവർ മൂവി കാണാൻ വന്നതായിരുന്നു. കാശി ജോയോട് ജിപ്സിയിലെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറാൻ പറഞ്ഞു.
നീയല്ലേ വണ്ടി ഓടിക്കാറ് കാശി? ഏയ് ഒരു മൂടില്ല.
എന്താണ് നിനക്ക് പറ്റിയത്?
ഏയ് ഒന്നുമില്ല.
കാശിയുടെ മിഴികൾ അപ്പോഴും അവളെ തേടിക്കൊണ്ടിരുന്നു. സച്ചിയോട് കാശി ഒരുപാട് തവണ ചോദിച്ചെങ്കിലും അവൻ പറഞ്ഞു കൊടുത്തില്ല.
സച്ചി നീയൊന്നും പറയുന്നുണ്ടോ?
നാദേശത്തേക്ക് വന്ന സച്ചിയെ കൈപ്പിടിച്ച് ഒരു റൂമിലേക്ക് കയറ്റി കാശി ചോദിച്ചു. കണ്ട നിങ്ങൾ എന്തു പറയും?
സച്ചി ഒന്നും പറഞ്ഞതായോ? ആ കുട്ടിയെ ഞാൻ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാം. എനിക്ക് പ്രണയിക്കാൻ തോന്നുന്നില്ല. എത്ര ദിവസമായി തപ്പി നടക്കാൻ തുടങ്ങിയിട്ട്?
കാശി ദേഷ്യം അടക്കി വെക്കാൻ കഴിയാതെ പറഞ്ഞു. ഏട്ടനിപ്പോഴും പ്രണയം തോന്നിയില്ലേ? കഷ്ടം, ഞാൻ പറയില്ല. ഏട്ടൻ തിരിച്ച് പ്രണയാണെന്ന് പറയാമെങ്കിൽ ഞാൻ പറയാം ആരാണെന്ന്. സച്ചി തിരിച്ചു പറഞ്ഞ് അവൻ്റെ അരികിൽ നിന്ന് പോയി. ദേഷ്യം വന്ന് കാശി മുഷ്ടി ചുരുട്ടി ചുവലിടിച്ചു. ദിവസങ്ങൾ കഴിഞ്ഞുപോയി. തേജസ്സും റസിയും ആദിയും ഗീതയും ജോയും ശ്രീയുമെല്ലാം അവരവരുടെ പ്രണയം തീവ്രമാക്കിക്കൊണ്ടിരുന്നു. അതോടൊപ്പം കാശിയുടെയും ജാനിയുടെയും അവസ്ഥ അവരിൽ നീറ്റിലുണ്ടാക്കുകയും ചെയ്തു. കാശിയിൽ ഒരു മാറ്റവും ഉണ്ടായില്ല. ജാനി അവൻ്റെ പുറകെ നിഴൽ പോലെയുണ്ട്. ആര്യ ശ്രീയെയും ജോയെയും പേടിച്ച് തൽക്കാലം ഒതുങ്ങിക്കൂടി. ശേഖരും വീട്ടിൽ നിന്ന് അധികം പുറത്തേക്ക് പോവാതെയായി. എപ്പോഴും ലക്ഷ്മിയുടെയും പേരക്കുട്ടികളുടെയും കുസൃതികളുടെയും ഒപ്പമായി അയാൾ ഒതുങ്ങി. സിദ്ധുവും മനന്ദനും ശ്രീലകത്ത് കുറച്ചായി ഇല്ലായിരുന്നു. അജ്ഞാത സുന്ദരി ആരെന്നറിയാൻ കാശി ഒരുപാട് ശ്രമിച്ചു നോക്കി, ഫലം കണ്ടില്ല. പതിവ് പോലെ രാത്രി കാശി ബാൽക്കണിയിൽ നിൽക്കുകയായിരുന്നു. ജാനി ജനലിൽ നിന്ന് അവനെ പ്രണയത്തോടെ നോക്കി നിൽക്കുകയായിരുന്നു. അവൾ പതിയെ ബാൽക്കണിയിലേക്ക് പോയി. ബാൽക്കണിയിൽ അവൾ അവളുടെ പിയാനോ കൊണ്ടുപോയി വെച്ചിരുന്നു. ജാനിക പിങ്ക് കളർ സാരിയാണ് ഉടുത്തിരുന്നത്. കാശിനാഥൻ ചിന്നവളെ കണ്ട് വിളിക്കുന്ന കേട്ട് ജാനിയുടെ ബാൽക്കണിയിലേക്ക് നോക്കി. കാറ്റിൽ പാറുന്ന മുടിയെ അവൾ മാടിയൊതുക്കി മുമ്പിലേക്കിട്ടു. പിങ്ക് സാരിയിൽ ജാനി വളരെയധികം സുന്ദരിയായിരുന്നു. ജാനി പിയാനോയുടെ മുമ്പിലിരുന്നു. കാശി അവളിൽ നിന്ന് മുഖം തിരിച്ച് പോവാൻ ശ്രമിച്ചു. ജാനി പിയാനോയുടെ കീബോർഡിൽ വിരലുകൾ ഈണത്തിൽ മീട്ടി അമർത്തിക്കൊണ്ടിരുന്നു. ആ ഈണം കേട്ട് കാശി ഒരു നിമിഷം നിന്നു. ജാനിക അവനെ നോക്കുമ്പോൾ തിരിഞ്ഞ് കൈവരിൽ ചാരി നിൽക്കുകയാണ്. അവൾ പാടാൻ തുടങ്ങി. കാശിനാഥൻ പാട്ടുപാടുന്ന കേൾക്കാൻ നിന്നു. അവൻ്റെ ചിന്ത അപ്പോഴും അജ്ഞാത സുന്ദരിയിലായിരുന്നു. ജാനിക പാടിക്കൊണ്ട് പറയാതെ പറഞ്ഞിരുന്നു അവളുടെ ഏകാന്ത പ്രണയം. അവൾ പാടുന്ന് വീട്ടിലെ പലരും കേട്ടു. സത്യങ്ങൾ അറിയുന്ന പലർക്കും അതൊരു വിരഹഗാനമായി, പ്രണയത്തിൻ്റെ വിരഹഗാനം. കാശിയുടെ ചിന്ത സച്ചി പറഞ്ഞ കാര്യങ്ങൾ മാത്രമായി. അവൻ പാട്ടുപാടുന്ന ശ്രദ്ധിച്ചിരുന്നില്ല.
നീ ആരാണ് അജ്ഞാത സുന്ദരി? എനിക്ക് നിന്നെ പ്രണയിക്കാൻ കഴിയുന്നില്ല. നിന്നെയെന്നല്ല, ഒരു പെണ്ണിനെയും. നീ എന്നെ സ്നേഹിക്കുന്ന പോലെ എനിക്ക് നിന്നെ സ്നേഹിക്കാൻ കഴിയില്ല. എനിക്ക് പ്രണയം തോന്നുന്നില്ല. 10 വർഷമൊക്കെ സ്നേഹിക്കുന്ന വലിയ കാര്യം തന്നെയാണ്. ജീവന തുല്യം ഒരാൾ പ്രണയിക്കുന്നത് ആർക്കായാലും ഇഷ്ടപ്പെടും. പക്ഷേ അത് എന്നെ പോലെ തെമ്മാടിയാവരുത്. നിന്നെ സ്നേഹിക്കാൻ എനിക്ക് അർഹതയില്ലടോ. നല്ലൊരാൾക്ക് നീ നിന്റെ ജീവിതം നൽകുക. എന്നെപ്പോലൊരു ദേഷ്യക്കാരന് ഒരിക്കലും സമാധാനമുള്ളൊരു ജീവിതം നിനക്ക് തരാൻ കഴിയില്ല. എൻ്റെ വേദന നിറഞ്ഞ ജീവിതത്തിലേക്ക് നീ വരരുത്. ഒരു ലക്ഷ്യവുമില്ലാതെ ജീവിക്കുകയാണ് ഞാൻ. എന്ന് വേണമെങ്കിലും ഞാൻ ഇവിടം വിട്ടു പോവാം. അല്ലാതെ ഒരു പ്രണയം, ജീവിതം ഒന്നും എനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല. നിനക്ക് നല്ലൊരാൾ കിട്ടാൻ ഞാൻ പ്രാർത്ഥിക്കാം. നിന്നെ കണ്ടാൽ പറയാൻ വേണ്ടി ഞാൻ ഒരുക്കി വെച്ച വാക്കുകളാണിത് ഈ ഒറ്റയ്ക്ക് നിന്ന് പറയുന്നത്.
കാശി വേദനയോടെ പുഞ്ചിരിച്ച് സ്വയം പറഞ്ഞു. ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം കോളേജിലേക്ക് കാശിയും ജാനിയും ബൈക്കിൽ പോവുകയായിരുന്നു. വീട്ടിൽ നിന്ന് പോരുമ്പോൾ അമ്മ പറഞ്ഞുകൊണ്ട് ജാനിയെ ബൈക്കിൽ കയറ്റിയതായിരുന്നു കാശി. ഫോൺ റിംഗ് ചെയ്തപ്പോൾ കാശി ബൈക്ക് നിർത്തി. അവൻ ബൈക്കിൽ നിന്നിറങ്ങാൻ ജാനിയോട് പറഞ്ഞു.
നീയോട് നിൽക്ക്, ഞാനിപ്പോൾ വരാം.
കാശി കുറച്ച് മാറിന്ന് സംസാരിക്കാൻ പോയി. ജാനി കുറച്ച് ദൂരെ ഫോണിൽ സംസാരിക്കുന്ന കാശിയെ നോക്കുമ്പോൾ അവൻ ചിരിയോടെയാണ് സംസാരിക്കുന്നത്. ഇതുവരെ കാശി ഒരുപാട് നേരം ചിരിയോടെ സംസാരിക്കുന്നത് ജാനി കണ്ടിട്ടില്ലായിരുന്നു. കുറച്ച് ദിവസമായി ആ മുഖത്ത് ചിരി നിറഞ്ഞു നിൽക്കുന്ന ജാനി ശ്രദ്ധിച്ചിരുന്നു. ആരാ കാരണം അതാ ഫോണിലുണ്ടായിരുന്നത്? അവളുടെ ചോദ്യത്തെ കാശി അവഗണിച്ചു. അവൻ ബൈക്കിനടുത്തേക്ക് വന്നു. ആരാണ് കാരണാഥാ?
അറിഞ്ഞിട്ട് നിനക്കെന്തിനാ?
അവൻ ചൂടായി. അവന്റെ ഫോൺ വീണ്ടും റിംഗ് ചെയ്തു.
മാധുരി ഞാൻ പിന്നെ വിളിക്കണം.
കാശി തിരിഞ്ഞെന്ന് പതിയെ പറഞ്ഞു. ജാനി അത് കേട്ടിരുന്നു.
മാധുരിയോ, ഇവൾ ആരാണ്?
ജാനി ചെവി കൂർപ്പിച്ച് മനസ്സിൽ ആലോചിച്ചു.
നീ ഒരു വണ്ടി വിളിച്ചു പോവോ?
കാശി ജാനിയോട് പറഞ്ഞു.
താനെന്താ കളിക്കുക?
ഒന്നും മിണ്ടാണ്ടിരിക്കാമോ പ്ലീസ്.
അവൻ ജാനിയിൽ നിന്ന് മുഖം തിരിച്ചു പോയി. ജാനി ദേഷ്യം വന്ന് ഒരു ടാക്സി വിളിച്ച് വീട്ടിലേക്ക് തന്നെ പോയി. കുറച്ച് കഴിഞ്ഞ് കാശിയും വീട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നു.
ഇന്ന് കോളേജില്ലേ മോനെ? അമ്മ കാശിയോട് ചോദിച്ചു.
ഞാൻ പോയില്ല അമ്മേ, ഞാനൊന്ന് കിടക്കട്ടെ, നല്ല ക്ഷീണം.
അമ്മയുടെ അടുത്ത് നിൽക്കുന്ന സച്ചിയോട് ചിരിച്ചുകൊണ്ട് ഫോണിൽ സംസാരിച്ച് കാശി അകത്തേക്ക് പോയി. അവൻ ഫോണിൽ സംസാരിച്ച് പോകുമ്പോൾ ആര്യ അവൻ്റെ അടുത്തേക്ക് ചിരിയോടെ ചെന്നു. കാശി അവളെ നോക്കുപോലും ചെയ്യാതെ ഫോണിൽ സംസാരിച്ച് പോയി. ആര്യ മുഖം കൂർപ്പിച്ച് കാവ്യയുടെ റൂമിലേക്ക് പോയി.
ലക്ഷ്മിയമ്മേ, ഈ കാശിയുടെ ആരോടാണ് ഫോണിൽ സംസാരിക്കുന്നത്? കുറച്ചു ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു, ഇപ്പൊ ദേഷ്യമൊക്കെ ഒന്ന് കുറഞ്ഞ് ചിരി വന്നിട്ടുണ്ടാ മുഖത്ത്.
ഇത് നല്ല കഥ, എന്റെ കുട്ടിക്ക് എന്താ ചിരിക്കാനും പാടില്ലേ? അവന് തലക്കിട്ട് ഒരു ചെറു കുട്ടു കൊടുത്ത് ലക്ഷ്മി ഹാളിൽ നിന്ന് പോയി.
എന്നാലും ഈ ചിരി അത്ര പന്തിയല്ലോ.
സച്ചി മുകളിലേക്ക് ഓടി.
മധുരി, മധുരി, ഞാൻ പറയുന്ന നീ ഒന്ന് കേൾക്കുവണേ.
ബെഡിൽ കിടന്ന് സംസാരിക്കുന്ന അവൻ സച്ചിയെ കണ്ട് വേഗം ഫോൺ കട്ട് ചെയ്തു.
എന്താ?
കാശിയുടെ മുഖത്ത് ഗൗരവം നിറഞ്ഞു.
ഓ, എത്ര പെട്ടെന്ന് ഇങ്ങനെ മുഖഭാവം മാറിയത്! താഴേത് പോരുമ്പോ നല്ല ചിരിയായിരുന്നല്ലോ.
ഉള്ളിൽ പറഞ്ഞ് സച്ചി അവനോട് വിളിച്ചു.
ആരാ കാശിയുടെ ഫോണില്?
ആരുമില്ല, നീ ഒന്ന് പോയെ.
അവന്റെ കൈ പിടിച്ച് കാശി വെളിയിലോട്ട് നടന്നു. സച്ചിയെ പുറത്താക്കിക്കൊണ്ട് ഡോറടക്കാൻ ഒരുങ്ങി.
ആരാണെന്ന് പറ കാശിയേട്ടാ.
ആരുമില്ലെന്ന് പറഞ്ഞില്ലേ?
കാശി ഡോറടച്ചു. സച്ചി അവിടെ തന്നെ നിന്നു. കുറച്ചു കഴിഞ്ഞ് കാശി ആഹാരം കഴിക്കാൻ താഴേക്ക് പോകുന്ന കണ്ട് സച്ചി അവന്റെ റൂമിൽ കയറി. ബെഡിൽ കിടക്കുന്ന ഫോൺ എടുത്തു. ഫോൺ സ്ക്രീൻ ലോക്ക് ആയതുകൊണ്ട് തുറക്കാൻ കഴിഞ്ഞില്ല. അവൻ ഫോൺ ബെഡിലേക്കിട്ട് കൊണ്ടുപോന്നപ്പോൾ ഫോൺ റിംഗ് ചെയ്തു. ഡിസ്പ്ലേയിൽ മാധുരി എന്ന് കണ്ടതും അവൻ കോൾ എടുത്തു.
കാശി,
മാധുരി വിളിച്ചു.
നീ ആരാ?
സച്ചിയുടെ ചോദ്യം കേട്ടതും അവൾ കോൾ കട്ടാക്കി. സച്ചി ദേഷ്യം വന്ന് തിരിഞ്ഞതും കോപത്തോടെ ഡോറിൽ ചാരിക്കുന്ന കാശിയാണ് കണ്ടത്. വിറച്ചുകൊണ്ട് സച്ചി ഫോൺ ബെഡിലേക്ക് വെച്ചു. കാശി മാഹിയെ ഫുഡ് കഴിക്കാൻ വിളിക്കാൻ പോകുമ്പോഴാണ് സച്ചി റൂമിൽ ഫോണുമായി നിൽക്കുന്നത് കണ്ട്.
റൂമിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി സച്ചി.
കാശിയുടെ ശാന്തഭാവം ആദ്യമായി കണ്ടപ്പോൾ സച്ചി ഞെട്ടലോടെ നിന്നു. അവൻ റൂമിന് വെളിയിലേക്ക് ഇറങ്ങി.
അതാരാ കാശിയേട്ടാ?
സച്ചി അവനോട് ചോദിച്ചു.
നീയേ, കുറെ കാലം എന്നെ പറ്റിച്ചില്ലേ? ഞാൻ എന്റെ അജ്ഞാത സുന്ദരിയെ തനിയെ കണ്ടെത്തി. അവൾ എന്നെ വിളിച്ചു, ഞങ്ങൾ സംസാരിച്ചു. അവളുടെ പേര് മാധുരി.
അവൻ പറഞ്ഞു കേട്ട് ഞെട്ടലോടെ സച്ചി നിന്നു.
അപ്പോ നിങ്ങൾ പ്രണയത്തിലായോ?
കാശിയൊന്നും മിണ്ടിയില്ല. കാശി അവനെ പുറത്താക്കി ഡോറടച്ചു. പിന്നെ മാധുരിയെ ഫോണിൽ വിളിച്ചു. തുടരും ആകാംക്ഷ നിറഞ്ഞ ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.